പ്രൈസ് ദ ലോർഡ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ 4 അധ്യായങ്ങൾ നമുക്ക് ചിന്തിക്കുവാനിടയായി. ക്രിസ്ത്യാനിയുടെ ദൈവജനത്തിൻ്റെ ഏറ്റവും മഹത്വകരമായ പ്രത്യാശ, ഭാവി പ്രത്യാശയെക്കുറിച്ച് 4-ാം അധ്യായത്തിൽ ചിന്തിപ്പാനിടയായി. വിസ്താര ഭയം കൊണ്ട് ചുരുക്കുന്നു. 5-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. മാതൃകാ ജീവിതവും കർത്താവിൻ്റെ നാളും, അല്ലെങ്കിൽ വ്യക്തിഗതമായ ജാഗരൂകത, ഒരു ശ്രദ്ധയാണ് ദൈവമക്കൾക്ക് ആവശ്യമെന്നാണ് 5-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ പറയുന്നത്. വായിക്കാമായ വേദഭാഗം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ, ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവീൻ. ദൈവത്തിന് മഹത്വം. തെസ്ലോനിക്കരെ അലട്ടിയ 2-ാമത്തെ പ്രശ്നം കർത്താവിൻ്റെ വരവിൻ്റെ സമയത്തെക്കുറിച്ചുള്ളതായിരുന്നു. വളരെ പ്രത്യാശാജനകമായൊരു പ്രബോധനം മുൻ അധ്യായത്തിൽ തന്നെ നൽകി. അത് വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടെയാണ് ഇനിയും പറയാൻ പോകുന്നത്. പോകുന്ന ഉപദേശവും അവരെ സംബന്ധിച്ചിടത്തോളം നവീനമാണ്. ഒപ്പം നമ്മിൽ ഓരോരുത്തർക്കും തൻ്റെ ലക്ഷ്യം വിശ്വാസി തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ ഉത്തരവാദിത്വപൂർണമായ അനുസരണം പ്രദർശിപ്പിക്കുകയും ജാതികളുടെ നടുവിൽ ലോകത്തിൽ വിശുദ്ധന്മാരായി ജീവിക്കുകയും മറ്റുള്ളവരെ പോലെ ഉറങ്ങാതെ ജാഗരൂകരായി കർത്താവിൻ്റെ വരവിനായി സുബോധത്തോടെ കാത്തിരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അതിനായി പ്രായോഗിക തലത്തിൽ ഉപദേശപരമായും വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നു. 1, അറിവും അജ്ഞതയും. 5:1-2 വാക്യങ്ങൾ. നമ്മുടെ പരിഗണനയ്ക്ക് വിശേഷിപ്പിക്കേണ്ട 3 പദപ്രയോഗങ്ങൾ ഇവിടെ ദൈവഭൃത്യൻ പൗലോസ് അതെ പറയുന്നു. ഈ വാക്യങ്ങളെ നമുക്ക് കാണാം. 1, കാലങ്ങളും സമയങ്ങളും. ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് താൻ നൽകുന്നത്. തൻ്റെ ആർദ്രമായ സ്നേഹത്തിൻ്റെ പാരമ്യത നിന്നുകൊണ്ട് സഹോദരന്മാരെ എന്നവരെ വീണ്ടും സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ഒരാത്മീയ നേതൃത്വത്തിൻ്റെ സൗമ്യതയാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നവരില്ലെങ്കിൽ ഒരാത്മീയ പിതാവിൻ്റെ ആർദ്രതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാലങ്ങളെയും സമയങ്ങളെയും, ടൈംസ് ആൻഡ് സീസൺ, നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. സമയങ്ങളും കാലങ്ങളും എന്ന പ്രയോഗം 3 പ്രാവശ്യം തിരുവഴുത്തിൽ ആവർത്തിക്കുന്നത് പ്രാഥമികമായി പ്രയോഗം ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവിക കാര്യപരിപാടി അർത്ഥമാക്കുന്ന ദാനിയേൽ 2:21-ലും അപ്പോസ്തലപ്രവൃത്തി 1:7. പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള ഒന്നായി അത് അവശേഷിക്കുന്നു. ദൈവത്തിന് ലോകജാതിയെക്കുറിച്ച് വ്യക്തവും ദൃഢവുമായ ഒരു നിർണയമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17:26. അവിടുന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇസ്രായേലിനോടും ലോകരാഷ്ട്രങ്ങളോടുമുള്ള ദൈവിക ഇടപാടിൻ്റെ പരമകാഷ്ഠയിൽ എത്തിച്ചേരുന്ന ഭയാനകമായൊരു സമയമാണ് കർത്താവിൻ്റെ നാൾ. 2, കർത്താവിൻ്റെ നാൾ. കള്ളൻ രാത്രി വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. 2. കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ സമയം എപ്പോഴാണെന്ന് തീർത്ത് പറയാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ ഉൾപ്രാവണത്തെ തുടർന്ന് ദൈവിക ന്യായവിധിയും അനുഗ്രഹവും ചേർന്ന് സുദീർഘമായ കാലഘട്ടത്തെക്കുറിച്ച് താൻ പറയുന്നു. പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ദിവസത്തെ സംബന്ധിച്ച് പല വിവരങ്ങളും പ്രവാചകന്മാർ നൽകുന്നുണ്ട്. ശയ്യാ 13:9-11, യോവേൽ 2:28-32, സഫന്യ 1:14-15, 3:14-15, ദൈവം ഇന്നുള്ള അധപ്പതിച്ച യുഗത്തിന് വിരാമമിടുമെന്നും തൻ്റെ വിശ്വസ്തദാസന്മാരെ രക്ഷിച്ചനുഗ്രഹിക്കുമെന്നുള്ള ചിന്ത അവരിൽ ഉണ്ടായിരുന്നു. അതിനവർ യഹോവയുടെ ദിവസമെന്ന് നാമകരണം ചെയ്തു. 70 പരം പ്രാവശ്യം ഈ പ്രയോഗം തിരുവചനത്തിലുണ്ട്. യഹോവയുടെ ദിവസമെന്ന് 70 പരം പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു. കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായി ഈ ദിവസം ഉൽപ്രാവണത്തോടുകൂടെ ആരംഭിക്കുകയും 1 തെസ്സലോനിക്കർ 5:2 സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം അവസാനിക്കുകയും ചെയ്യുന്നു. 2 പത്രോസ് 3:10 കുറഞ്ഞ വർഷം 1007 വർഷങ്ങൾ ഇത് നീണ്ടു നിൽക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ആരംഭ ഭാഗത്തെ യാക്കോബിൻ്റെ കഷ്ടകാലമെന്ന് വിളിക്കുന്നു. 20:7 വെളിപ്പാട് പുസ്തകം 6:19 വിവരണങ്ങൾ പ്രസ്തുത കാലയളവിൽ നടക്കുന്നവയാണ്. മഹാപീഡന കാലം എന്നറിയപ്പെടുന്ന പ്രസ്തുത വർഷങ്ങൾ സഭയുമായി ബന്ധപ്പെട്ടതല്ല, ഇസ്രായേലിനും ലോകജാതികൾക്കുമായി മാറ്റിവെക്കപ്പെട്ട സമയമാണ്. ദാനിയേൽ 9:24-12, 1 മത്തായി 24:1. 3, രാത്രിയിലെ കള്ളൻ. ഉറങ്ങിക്കിടക്കുന്ന വീട്ടുടയവൻ്റെ വിലപ്പെട്ട സാധനങ്ങൾ മോഷ്ടാവ് അപ്രതീക്ഷിത സമയത്ത് കൊള്ളയടിക്കപ്പെടുന്നത് പോലെ ഉൾപ്രാപണത്തിൽ കൈവിടപ്പെട്ട സകല വിശ്വാസികളുടെ മേലും പ്രത്യേകാൽ ഇസ്രായേൽ ജാതിയുടെ മേലും ആ നാളിൽ ദൈവക്രോധം ചൊരിയപ്പെടും. ആ കാലയളവിലെ പീഡയുടെ ഉഗ്രത നിസ്തുല്യമാണ്. മുൻ നടന്നിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു കഷ്ടകാലമാണ് ഇത്. ഇന്ന് കർത്താവിനെ ജീവിതത്തിലെ രക്ഷിതാവായി സ്വീകരിച്ച സകല വിശ്വാസിയും അതിൽ നിന്ന് വിമുക്തരാണ് എന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി 24:43-44, 2 കൊരിന്ത്യർ 12:39-40. മുകളിൽ പറഞ്ഞ 3 ആശയങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്ന് അപ്പോസ്തോലൻ തൻ്റെ വായനക്കാരെ, അതെ തൻ്റെ പഠിതാക്കളെ, എന്ത് സത്യമാണ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചതെന്ന് ചിന്തിക്കുക. കർത്താവ് സഭയ്ക്ക് വേണ്ടി വരുന്ന വിഷയം താൻ അനുസ്മരിപ്പിച്ചു. താലിൻ്റെ 13-18. എന്നാൽ ഉൽപ്രാവണത്തെ തുടർന്ന് വരുന്ന പീഡയെക്കുറിച്ചാണ് താൻ പരാമർശിക്കുന്ന സത്യം നാം ഗ്രഹിക്കണം. ഇവിടെ സമയങ്ങളും കാലങ്ങളും ഇസ്രായേലിനും ലോകരാഷ്ട്രങ്ങൾക്ക് നീക്കി വച്ചിരിക്കുന്ന ദാനിയേലിൻ്റെ 70-ാം ആഴ്ചവട്ടത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് അത് അപ്രതീക്ഷിത സംഭവമായി തന്നെ ജനത്തിന് വന്നു ഭവിക്കും. കർത്താവിൻ്റെ ദിവസം വരും മുമ്പേ വിശുദ്ധന്മാർക്കൊരു എടുക്കപ്പെടൽ ഉണ്ട് എന്ന ഈ ഭാഗം ഉറപ്പ് നൽകുന്നു. 2, പ്രതീക്ഷയും വിസ്മയവും. വാക്യം 3-5. ഈ പ്രത്യേക ഭാഗത്തെ ആവർത്തിക്കുന്ന പദങ്ങളുടെ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. അവർ, നിങ്ങൾ, നാം, ഈ 3 പദം ഇവിടെയുണ്ട്. അവർ എന്നത് രക്ഷിക്കപ്പെടാത്തവരെ പ്രതിദാനം ചെയ്യുന്നു. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുന്നു. എന്നാൽ നാം, കർത്താവ് വരുന്നു, ന്യായവിധി വരുന്നു എന്ന് പറയുന്നു. ദൈവത്തെ കൂടാത്ത ലോകം എല്ലാം ഭദ്രം, എല്ലാം ശാന്തമെന്ന് പറയുകയും അത് സന്തോഷിക്കുകയും ചെയ്യുന്നെങ്കിലും അവ കേവലം മിഥ്യയാണ്. കാരണം അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് വിസ്മയകരമാം വിധം ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. പ്രവാചകനായ ശയ്യാ പറയുന്നു, ഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുകൊണ്ട് മുറയിടുവീൻ, അത് സർവശക്തങ്ങളിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ അവർ വേദനപ്പെടും. ശയ്യാ 13:6-9, ജലപ്രളയത്തിൻ്റെയും സ്വതവും നാശീകരണത്തിൻ്റെയും മാതൃകൾ ആവർത്തിക്കപ്പെടുന്ന ദിനങ്ങളായിരിക്കും യഹോവയുടെ ദിവസം എന്നതിൽ 2 ഇല്ല പക്ഷം. 6:7, 18:19 ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. അന്ന് ശിക്ഷാവിധിയുടെ പ്രതിസന്ധി ഉണ്ടാകും. തിടുക്കത്തിൽ രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ ചിന്താരഹിതമായ സാധാരണ ലോകജീവിതത്തിൻ്റെ ലഗതിയിൽ മതിച്ചു കഴിയുന്നതിൻ്റെ മധ്യത്തിൽ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. നാശം എന്നത് സമ്പൂർണ്ണ നിഗ്രഹമല്ല. 2 തെസ്സലോനിക്കർ 1:9, ഡിസ്ട്രക്ഷൻ. സമാധാനവും സുരക്ഷിതത്വവും ലോകത്ത് നിന്ന് എടുത്തു കളയുന്ന മഹാപീഡനമാണ് വിഷയം. ഗ്രേറ്റ് ട്രിബുലേഷൻ. മഹോപദ്രവം ഒരു പ്രത്യേക കാലയളവിൽ ഭാവി സംഭവിക്കാനുള്ളതാണ്. മത്തായി 24:21, മർക്കോസ് 13:19. അന്ന് ആ നാളുകളിൽ, ദാനിയേൽ 11:1, അഥവാ ആ കാലത്ത് ജനമനുഭവിക്കുന്ന പീഡയുടെ കാഠിന്യം അവർണനീയമാണ്. ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ കാഠിന്യം ഗ്രഹിക്കുന്നത്. അതുപോലെ രക്ഷിക്കപ്പെടാത്ത ലോക ജനതയ്ക്ക് ഒരു പീഡനകാലം അവശേഷിച്ചിരിക്കുന്നു. അതിൽ നിന്നവർക്ക് തെറ്റൊഴിയാവതുമല്ല. മനുഷ്യൻ്റെ സ്വയം പ്രയത്നത്താൽ രക്ഷ നേടുവാനാവാത്ത ഒരു കാലഘട്ടമാണ് കർത്താവിൻ്റെ നാൾ. ആ നാളിന് വേണ്ടി ഒരുക്കമില്ലാതിരുന്നാൽ ഉളവാകുന്ന പരിണിത ഫലമെന്താണ്? എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ബാക്കി 4, വിശ്വാസികൾ ഈ കാര്യങ്ങളെപ്പറ്റി അജ്ഞരായി കഴിഞ്ഞാൽ ആ നാൾ കള്ളൻ്റെ വരവ് പോലെ അപ്രതീക്ഷിതമായി നിങ്ങൾക്കും വന്ന് ഭവിക്കാം എന്ന സൂചനയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ വിശ്വാസികൾക്ക് അതിനെക്കുറിച്ച് സായിയായ അറിവും പ്രതീക്ഷയും ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങാതെ ജാഗരൂകരായി സന്തുഷ്ട മാനസരായി താവിൻ്റെ വരവിനെ കാത്തിരിക്കും. നിങ്ങൾ വിശ്വാസികൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകും. നാം പൗലോസ് ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർ രാത്രിക്കും ഇരുവിളിനുമുള്ളവരല്ല. വാക്യം 5:6, ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചത്തിൻ്റെ മക്കളാണ്. ആകയാൽ അവർ വരുവാനുള്ള ഇരുളിൻ്റെ സംഭവഗതികളിൽ നിന്നും അന്യരാണ്. ഇരുളിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടിട്ടോ ഭയപ്പെട്ടിട്ടോ അവർ കാര്യമില്ല, കാരണം അവർ അതിനെ അതിജീവിച്ചു. ഭാവി സംഭവ വികാസങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പേ ആയാറിലേക്ക് മേഘതുല്യരായി എടുക്കപ്പെടും. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല, പ്രത്യതാം വെളിച്ചത്തിൻ്റെ മക്കളാകയാൽ വരുവാനിരിക്കുന്ന കോപദിവസത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. സത്യ സുവിശേഷത്തിൻ്റെ പ്രകാശതാരയിൽ ഭയത്തിന് അസ്തിത്വമില്ല. അന്ധകാരത്തിൻ്റെ ശക്തിക്ക് വിധേയരായവർക്ക് മാത്രമേ വരുവാനുള്ള ദൈവത്തിൻ്റെ ക്രോധ ദിവസത്തെ ഭയപ്പെടേണ്ടതുള്ളൂ. അവർ ഭയപ്പെട്ടേ മതിയാകും. വെളിച്ചത്തിൻ്റെ മക്കളെന്ന പദവി ദൈവം വിശ്വാസികൾക്ക് നൽകിയിരിക്കുകയാണ്. അവർ തിന്മയുടെയും പൈശാചിക പ്രവൃത്തികളുടെയും പ്രതീകമായ ഇരുളിനോട് വിട പറഞ്ഞ ശേഷം വെളിച്ചത്തിൻ്റെ ഫലമായ സത്യം, നീതി, വിശുദ്ധി എന്നിവ ജീവിതത്ത വ്യാപാരത്തിൽ പ്രദർശിപ്പിക്കുന്നു. ഫേസ്യർ 4:9-10, ഇരുട്ടുമായുള്ള വേഴ്ച വിശ്വാസി എന്ന് പ്രത്യാശ മാറ്റിക്കളയുന്നുവെങ്കിൽ വെളിച്ചവുമായുള്ള കൂട്ടായ്മ ഭാവി പ്രത്യാശയും പ്രതീക്ഷയും വർദ്ധിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ധാർമ്മിക വശമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ പുനരാഗമനം ഉറപ്പാക്കുന്ന ഏതെങ്കിലും ചില ലക്ഷ്യങ്ങൾ കൂടെ നിറവേറിക്കാണാൻ ഇനിയും നോക്കിയിരിക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് എനിക്ക് ബോധ്യമില്ല. അത് പെട്ടെന്ന് സംഭവിക്കാം. നാം അടയാളങ്ങളുടെ നിവൃത്തി കാണുവാനല്ല കാത്തിരിക്കുന്നത്. പ്രത്യുത മണവാളനെ ആയാറിലെതിരേൽപ്പാൻ അതേ പ്രതീക്ഷയോട് ജാഗരൂകരായി കാത്തിരിക്കണമെന്ന് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കാം. 3, സുബോധവും ബോധരാഹിത്യവും. വാക്യം 6:8. അവയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. വാക്യം 6, വിശ്വാസികൾ ആത്മീയമായി അതിമാന്ദ്യമുള്ളവരായി തീരാതെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ആത്മീയ കാഴ്ചപ്പാടോടുകൂടി അന്ധകാരവൃതമായ ലോകത്തിൽ ജീവിക്കണം. നമുക്ക് അവധാനതയുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആത്മീയ ഓജസ്സും ഉത്സാഹവും ദർശനവും സൂക്ഷ്മതയും പിടിച്ചുകൊള്ളണമത്രേ. നാം വിശ്വസിച്ച സമയത്തേക്ക് രക്ഷ നമുക്ക് ഇപ്പോൾ അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. റോമർ 13:11-12, നാം പകലിനെ സമീപിക്കുകയാണ്. അതിന് രാത്രിയുടെ നിഷ്ഫല പ്രവൃത്തികളെ ദൂരെ എറിഞ്ഞ് സുബോധമുള്ളവരായി വെളിച്ചത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. ഇരുളിൻ്റെ സന്താനങ്ങൾ മദ്യപിച്ച് ബോധരഹിതരായി കഴിയുമ്പോൾ ദൈവജനം ആത്മാവിൻ്റെ രഗലിയിൽ നിയന്ത്രിക്കപ്പെടുന്നവരായിത്തീരേണ്ടത് ആവശ്യം. വിശ്വാസികൾ ആത്മീയ സുബോധമുള്ളവരായി ക്രൈസ്തവ ധർമ്മം നിർവഹിക്കേണ്ട കർത്താവിൻ്റെ വരവിന് മുമ്പേ അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. വളരെ ശ്രദ്ധിക്കണം, ക്രൈസ്തവ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ലോകത്തിലേക്ക് ലോകസ്നേഹത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു തലമുറയുടെ നടുവിലാ എൻ്റെ ശ്രോതാക്കളെ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇവിടെ നാം വളരെ സൂക്ഷിക്കുക. ക്രൈസ്തവൻ തൻ്റെ ജീവിത ധർമ്മം നിർവഹിക്കേണ്ടത് ക്രിസ്തീയ കവചധാരിയായിട്ട് വേണം. എഫേസ്യർ 6:13-17, സർവായുധവർഗം ധരിച്ചുകൊള്ളുവെന്നിവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 കൊരിന്ത്യർ 6:7, വിശ്വാസികൾ സുബോധമായിരിക്കണമെന്നും അപ്പോസ്തലൻ പറയുമ്പോൾ അവരെ അലങ്കാര ഭാഷയിൽ ആയുധധാരിയായ ഒരു പടയാളിയോടാണ് സാദൃശ്യീകരിക്കുന്നത്. റോമർ 13:12, എഫേസ്യർ 6:10-18, 1 തിമോത്യോസ് 6:12, 2 തിമോത്യോസ് 2:3-4, 4:7, മറ്റുള്ളവർ ഇരളിനെ സ്നേഹിച്ചുകൊണ്ട് നാശത്തിലേക്ക് നീങ്ങുമ്പോൾ വിശ്വാസി ഒരു പ്രഭാതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവധാനതയുള്ള മനസ്സോടുകൂടെ സ്വയം സൂക്ഷിച്ച് ജീവിക്കണം. ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു. അവിശ്വാസി കുടിച്ച് ബോധരഹിതനായി കഴിയുന്നവനെ പോലെ ആയിരിക്കുന്നതിനാൽ ഒരിക്കലും ജാഗരൂകനായിരിക്കുന്നില്ല. അവർ മിഥ്യയായ പറദീസയിലെല്ലാം ഭദ്രം, എല്ലാം ശാന്തം, എല്ലാം സുരക്ഷിതം എന്ന് കരുതി ജീവിക്കുന്നു. ദൈവജനം ഇതിൽ നിന്ന് തുലോം വ്യത്യസ്തരായി നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹമെന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. വാക്യപ്പെട്ട കഴുത്ത് മുതൽ അരഭാഗം വരെയുള്ള എല്ലാ ആഭ്യന്തര അവയവങ്ങളെയും കവചം കാത്തു സംരക്ഷിക്കുന്നു. വിശ്വാസം ദൈവത്തോടും സ്നേഹം സമൂഹത്തോടുള്ള കടപ്പാടാണ്. വിശ്വാസം ആന്തരിക സ്നേഹവും ബാഹ്യവുമാണ്. രണ്ടും ഒന്നിച്ചു പോകുന്ന രണ്ട് ഘടകങ്ങളാണ്. ദൈവഗതത്തിന് വിധേയരായി ജീവിക്കുന്നവർ മറ്റുള്ളവരെ സ്നേഹിക്കും. ഉൽപ്രാവണത്തെ കാത്തിരിക്കുന്നവർ ഈ മനോഭാവം അനിവാര്യമാകുന്നു. ഞാൻ ഈ ഭാഗം അത് 9-11 വരെ വാക്യങ്ങൾ രക്ഷയും ന്യായവിധിയുമാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:9-10 എന്നീ വാക്യങ്ങൾ മഹാപീഡനത്തിന് മുമ്പേ സഭയുടെ ഉൾപ്രാപണം വ്യക്തമായി പഠിപ്പിക്കുന്ന ഭാഗമാണ്. ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് പഠിക്കാറുണ്ട്, സഭ മഹോപദ്രവത്തിലൂടെ പോകും, പകുതി മഹോപദ്രവം കഴിഞ്ഞ് 3.5 വർഷം ശേഷം എടുക്കപ്പെടും എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അതൊരിക്കലും അങ്ങനെയല്ല. ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ദൈവം നമ്മെ കോപത്തിനല്ല, നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണും, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത്. സമയം വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഉൾപ്രാപണവും ദൈവിക കലണ്ടറിലെ 70 ആഴ്ചവട്ടവും വ്യക്തമായി പഠിക്കുന്നവർക്ക് ഉൽപ്രാപണത്തിന് ശേഷം 70-ാമത്തെ ആഴ്ചവട്ടമായ 7 വർഷം അഥവാ മഹാകഷ്ടകാലം വരുമെന്ന് വിശ്വസിക്കുവാൻ കഴിയും. നാം ഇതുവരെ ചിന്തിച്ച വേദഭാഗത്തെ പ്രധാന പ്രതിഭാഷ വിഷയം കർത്താവിൻ്റെ നാളെന്നതാണ്. 1 തെസ്സലോനിക്കർ 5:1-11 ന്യായവിധിയുടെയും കഷ്ടതയും കാലമാണ് അതെന്ന് നാം ഗ്രഹിച്ചു. ആ ദിവസം കള്ളനെ പോലെ വരും. ഇവിടെ പകരിലുള്ളവരായി വിശ്വാസിയുടെ സ്വയം സംരക്ഷണമാണ് ദൈവം ആത്മാവ് വീക്ഷിക്കുന്നത്. വിശ്വാസികൾ വരുവാനുള്ള ദൈവക്രോധ ദിവസത്തിന് വേണ്ടിയുള്ളവരല്ല, എന്നാൽ ദൈവിക വീക്ഷണത്തിൽ സുരക്ഷിതരാണ്. വിശ്വാസം, സ്നേഹം, പ്രത്യാശ എന്നിവ ഈ ദുഷ്ടലോകത്തൊരു കവചം പോലെ നമ്മെ കാത്ത് സംരക്ഷിക്കുന്നു. വിശ്വാസവും സ്നേഹവും എന്ന കവചം നാം ധരിച്ചുകൊണ്ട് അപ്രതീക്ഷിത സമയത്ത് ഭൂമിയുടെ മേൽ ദൈവക്രോധം വർഷിക്കപ്പെടും. എന്നാൽ വെളിച്ചത്തിൻ്റെ മക്കൾ രക്ഷിക്കപ്പെട്ടവൾ ഇതിൽ നിന്ന് വിമുക്തരാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മെ കോപത്തിനല്ല രക്ഷയെ പ്രാപിപ്പാനത്തെ നിയമിച്ചിരിക്കുന്നത്. അഥവാ ജീവിച്ചിരുന്നാലും മരിച്ചു മൺമറഞ്ഞാലും ക്രിസ്തുവിനോട് ഒന്നിച്ച് എന്നേക്കും ജീവിക്കുവാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.